നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായി ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ റിമോട്ട് സ്കൂളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കി വരുന്നതേയുള്ളൂ. റിമോട്ട് സ്കൂളിംഗ് തുടങ്ങുമ്പോൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പല സംശയങ്ങളുണ്ടാകാം. റിമോട്ട് സ്കൂളിങ്ങിനെക്കുറിച്ച് ചില അധ്യാപകരോടും മാതാപിതാക്കളോടും സംസാരിക്കുകയാണ് SBS മലയാളം. ഇനി ന്യൂ സൗത്ത് വെയിൽസിൽ റിമോട്ട് സ്കൂളിംഗ് സംവിധാനത്തിന്റെ സഹായത്തോടെ മകൾ പഠനം ആരംഭിച്ച കാര്യം പറയുകയാണ് പ്രിൻസ് ചുന്നക്കര.
ഓക്കെ, ഇപ്പം വുളോങ്ങ്, അതായത് ന്യൂ സൗത്ത് വെയിൽസിലെ വുളോങ്ങിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ഇപ്പം ഓൾറെഡി 3 weeks ആയി ഇപ്പം ഇത് തുടങ്ങിയിട്ട്, ഹോം ലേണിംഗ് തുടങ്ങിയിട്ട്. മെയിനായിട്ട് ഇവര് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പം കൊച്ചുകുട്ടികളാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അവരുടെ കൂടി ഇരുന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മറ്റ് വലിയ കുട്ടികൾക്ക് അത്രയും പ്രശ്നം വരാറില്ല. ഇപ്പൊ എന്റെ മോള് 4 അവർക്ക് എന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗൂഗിൾ ക്ലാസ് റൂം ആണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്താണ് ഓരോ ക്ലാസിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ഒരു ഡേയിലുള്ള ടാർഗറ്റ് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതെല്ലാം കൊടുത്തിട്ടാണ് ഓരോ ക്ലാസ് റൂം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ഓരോ ദിവസം രാവിലെ തൊട്ട് മീറ്റിങ്ങും പലതരം ആക്ടിവിറ്റീസും എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചില ഫിസിക്കൽ ആക്ടിവിറ്റീസും ഉണ്ടാവും ഇതിന്റെ ഇടയിൽ. പിന്നെ അതേപോലെ സ്കൂളിലുള്ള പോലെ തന്നെ ബ്രേക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് അതാത് രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോ സ്കൂളിലുള്ള അതേപടി തന്നെ നമുക്ക് ഇവിടെയും വീട്ടിലും ഫോളോ ചെയ്യാൻ പറ്റും. നമ്മളത് മോണിറ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ മോണിറ്റർ ചെയ്താൽ മതി. അപ്പം ചെറിയ കുട്ടികൾക്ക് ചിലപ്പം അത് ഇരിക്കാന്നുള്ളത് പാടായിരിക്കും. അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക അല്ലെങ്കിൽ ഐപാഡിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ കൂടിയിരിക്കേണ്ടി വരും. പക്ഷെ അല്ലാതെ വലിയ കുട്ടികൾക്ക് മിക്കവർക്കും അവർക്ക് തന്നെ അത് ചെയ്യാനുള്ള ഒരിതുണ്ട്.
വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് സ്കൂളുകൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രിൻസ് പറയുന്നു. അതുകൊണ്ട് പുതിയ രീതിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയുടെ കാര്യമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഈ കൂടുതലും ഈ പറഞ്ഞ പോലെ അവർക്ക് ഐപാഡിലെല്ലാം സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി വറി ചെയ്യേണ്ടതില്ല. മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിക്കവരും സൂമും എന്നുള്ള ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ഓൾറെഡി ഇപ്പം യൂസ് ആയിട്ടുണ്ടാവും. എല്ലാവരും കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഈ ഒരു സോഷ്യൽ ഐസൊലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോ അതാണ് മെയിനായിട്ട് ഇപ്പൊ അവർ യൂസ് ചെയ്യുന്ന ആപ്പ്. പിന്നെ ഗൂഗിൾ ക്ലാസ് റൂം, ഇതൊക്കെ വളരെ യൂസ്ഫുൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പുകളാണ്. അപ്പോ പേരൻസിന് അധികം അതിനകത്ത് ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഇത് ഓൾറെഡി കുട്ടികൾ കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് എളുപ്പത്തില്.
ഇപ്പോൾ പ്രിൻസ് ചൂണ്ടിക്കാട്ടിയതുപോലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ വിഷയങ്ങൾ പഠിക്കുവാനുള്ള പദ്ധതിയാണ് വിവിധ സ്കൂളുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. മെൽബണിൽ ഹൈസ്കൂൾ അധ്യാപികയായ ജൂലി രാജേഷും ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഓരോ സ്കൂളും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വ്യത്യസ്തമാകാമെന്ന് ജൂലി പറയുന്നു.
ഞാൻ പഠിപ്പിക്കുന്നത് സെക്കൻഡറി സ്കൂളിലാണ്, അതായത് 7 to 12 ക്ലാസ്സുകളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ആണ്. അതിന് മുന്നേ ഉള്ള ആഴ്ചയിൽ ട്യൂസ്ഡേ തൊട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ കുട്ടികൾ വരുന്നില്ല. പക്ഷേ ടീച്ചേഴ്സ് എല്ലാവരും ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് തന്നിരുന്ന ഇൻസ്ട്രക്ഷൻ. അത് പ്രത്യേകിച്ച് അതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയാണ് ഈ റിമോട്ട് ടീച്ചിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അന്നും ഉറപ്പില്ല എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ എങ്ങനെ റിമോട്ട് ടീച്ചിങ് നടത്തണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും മീറ്റിംഗ്സും ആയിരുന്നു ഞങ്ങൾക്ക് ആ ലാസ്റ്റ് വീക്ക് ഓഫ് സ്കൂളിൽ. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞത്. അതായത് ഇത്ര ഓരോ ക്ലാസ്സുകൾക്കും നിങ്ങൾ എങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, എങ്ങനെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. അതിനുവേണ്ടി ഫാക്കൾട്ടി ലീഡേഴ്സായിട്ടും സ്കൂൾ ലീഡേഴ്സുമായിട്ടും ഉള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അവർ പല പ്ലാറ്റ്ഫോംസും പറയുമെങ്കിലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ അതിനെ എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്നത്. എങ്ങനെ കുട്ടികളിലേക്ക് നമ്മുടെ നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾക്ക് പഠിപ്പിക്കാനുള്ള കോണ്ടന്റ് എങ്ങനെ അതിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഓരോ സ്കൂളുകളും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പം എന്റെ സ്കൂളിൽ ചെയ്യുന്നതായിരിക്കില്ല വേറൊരു സ്കൂളിൽ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകമായി ഞങ്ങൾക്ക്, ഞാനൊരു സ്റ്റേറ്റ് സ്കൂളിലെ അധ്യാപികയാണ്. അപ്പൊ ഞാൻ സ്റ്റേറ്റ് സ്കൂൾസിൽ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട്, അതായത് ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പോലെ സൂം, വെബ് എക്സ്, ഇതൊന്നും യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത്. പക്ഷെ മറ്റ് പല സ്കൂളുകളും മറ്റ് അതല്ലാത്ത രീതിയിലും ചെയ്യുന്നുണ്ട്. അതിനുള്ള ട്രെയിനിങ്ങും ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഉള്ള അതിനുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് അവൈലബിൾ ആണത്.
ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വിവിധ വിഷയങ്ങൾ കുട്ടികൾക്ക് അനായാസം പഠിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണെന്ന് ജൂലി ചൂണ്ടിക്കാട്ടുന്നു.
ഈ കോർ സബ്ജക്ട്സ്, അതായത് സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെയുള്ള സബ്ജക്ട്സിൽ എങ്ങനെ ആ കരിക്കുലം അതേപോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പല പ്ലാറ്റ്ഫോംസും നമുക്ക് യൂസ് ചെയ്യാം. അതിലൊന്ന് എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂംസ് ആണ്. ഗൂഗിൾ ക്ലാസ് റൂം വഴി കുട്ടികളെ അതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ അത് കുഴപ്പമില്ല. അതല്ല, പുതിയതായി ആഡ് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ അത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, എന്നിട്ട് അതുവഴി അവർക്ക് നോട്ട്സ് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം ടീച്ചേഴ്സിന്, അതായത് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്, സ്ക്രീനിൽ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മാത്സ് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് സ്ക്രീൻ കാസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം, ഒരു വീഡിയോ നോട്ട് പോലെ കൊടുക്കാം. അതല്ല എങ്കിൽ വേറെ വെബ്സൈറ്റ്സ് യൂസ് ചെയ്ത് തന്നെ നോട്ട്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂംസ് വഴിയൊക്കെ യൂസ് അത് ചെയ്യാൻ പറ്റും. ചില സ്കൂളുകൾക്ക് ലേണിംഗ് പോർട്ടൽസ് തന്നെയുണ്ട്. അത് ചില പബ്ലിക് സ്കൂൾസ് ആണ് അത് യൂസ് ചെയ്യുന്നത്, അത് കുറെ സ്കൂളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. കംഫസ് എന്നാണ് അത് പറയുക. അതുവഴിയാണ് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുക. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ആണ്. അതുവഴി ഒരു പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂമിലേക്കുള്ള ഒരു എൻട്രി ആയിട്ടായിരിക്കും അത് കൊടുക്കുക. അതല്ലെങ്കിൽ അതുവഴി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അതുവഴി അവരോട് പറയാം. അങ്ങനെ പല സ്കൂളുകളും പല രീതിയിലുള്ള പോർട്ടൽസ് യൂസ് ചെയ്ത് അത് ചെയ്യാം. ചില സ്കൂൾസ് അതിന് മൈക്രോസോഫ്റ്റ് ടീംസ് യൂസ് ചെയ്യാറുണ്ട്.
കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ബ്രേക്കിന് പോകാനും തിരിച്ചു വന്ന ശേഷം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സ്കൂളുകൾ ലഭ്യമാക്കുന്നുവെന്ന് മെൽബണിൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അധ്യാപകനായ ലൈച്ചൻ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു.
എന്റെ രണ്ട് പിള്ളേരും, ഒരാൾ പബ്ലിക് സ്കൂളിലും ഒരാൾ പ്രൈവറ്റ് സ്കൂളിലും ആണ് പഠിക്കുന്നത്. അവരുടെ സ്കൂളുകളിൽ നിന്ന് ഇമെയിൽ മുഖാന്തരം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഇന്ന ഇന്ന പ്രോഗ്രാംസ് ആണ് ഓൺലൈനിൽ കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അത് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ആണ്, എക്സെപ്റ്റ് ദ പ്ലാറ്റ്ഫോംസ്, അവർ ഉപയോഗിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആണ്. പക്ഷെ അവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എല്ലാം തന്നെ സെയിം ആണ്. അവർക്കും ഇതേപോലെ ഓൺലൈനിൽ വരണം, എന്നിട്ട് അവരുടെ അറ്റൻഡൻസ് ടീച്ചേഴ്സിന് അറിയിക്കണം ത്രൂ ഐദർ ഗോയിങ് ഓൺലൈൻ ഫേസ് ടു ഫേസ്, അല്ലെങ്കിൽ അവിടെ ഒരു ബട്ടൺ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബട്ടൺ പ്രസ് ചെയ്ത് അതൊരു അറ്റൻഡൻസ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ ടീച്ചേഴ്സുമായിട്ട് ഓൺലൈനിൽ തന്നെ ആ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ ആ ബ്രേക്ക് വരുന്നിടം വരെ ദേ ഹാവ് ടു ബി ഓൺലൈൻ, വർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ അന്നേരം തന്നെ ഓൺലൈനിൽ അവർക്ക് ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഡോട്ടർ ഷീ പുള്ളിക്കാരത്തി ഇപ്പം ഗ്രേഡ് 9 ആണ്. അവരുടെ സ്കൂളിൽ അവരുപയോഗിക്കുന്നത് ഗൂഗിൾ ഹാങ് ഔട്ട് എന്നും പറഞ്ഞൊരു ആപ്പാണ്. പിന്നെ എന്റെ സൺ, അവൻ ഗ്രേഡ് 7th ആണ്, അവന്റെ സ്കൂളിൽ ഉപയോഗിക്കുന്നത് സൂം എന്നും പറഞ്ഞൊരു ആപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആപ്സ് ഡിഫറെന്റ് സ്കൂൾസ് ഉപയോഗിക്കുന്നുണ്ട്.
റിമോട്ട് സ്കൂളിംഗ് സേവനം ഒരുക്കുന്ന അധ്യാപകരും വീട്ടിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് ജൂലി പറയുന്നു.
എല്ലാ വീടുകളിൽ നിന്നാണ് ടീച്ചേഴ്സ് അത് പരിശീലനം നൽകുന്നത്. കാരണം സ്കൂളിലെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് മതി എന്നുള്ളതാണ്. ഇൻ കേസ് എസൻഷ്യൽ വർക്കേഴ്സിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ വന്നേ പറ്റൂ എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർക്കും ആ ടീച്ചർമാരാരും തന്നെ അവരെ ഇരുത്തി പഠിപ്പിക്കുക പറ്റില്ല. കാരണം അവരുടെ ആ കുഞ്ഞും കുഞ്ഞുങ്ങൾ അവരുടെ ക്ലാസ്സുകൾ എങ്ങനെ റൺ ചെയ്യുന്നു, അവരുടെ ഓൺലൈനായിട്ട് അവർക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് യൂസ് ചെയ്യേണ്ടത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും നേരിട്ട് ടീച്ചേഴ്സ് വന്ന് ഹെൽപ്പിംഗ് അവർ ഹെൽപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അവിടെയും ബാധകമാണ്. ടീച്ചേഴ്സും അതുപോലെ തന്നെ എത്ര കുട്ടികളുണ്ടോ അതനുസരിച്ചുള്ള നമ്പർ ഓഫ് ടീച്ചേഴ്സിനെ അവർ സ്കൂളുകളിലും അനുവദിക്കുള്ളൂ. അതും എല്ലാ ദിവസവും ഒന്നും എല്ലാ ടീച്ചർമാരും ഉണ്ടാവണമെന്നുമില്ല. അത് എല്ലാ ടീച്ചേഴ്സും ഒരു കാരണവശാലും സ്കൂളിൽ വരില്ല. മിക്കവാറും ടീച്ചേഴ്സ് എല്ലാം തന്നെ വീടുകളിൽ നിന്ന് അവരുടെ റിമോട്ട് ടീച്ചിങ്ങിലായി.
കുട്ടികൾക്ക് എത്രമാത്രം റിമോട്ട് സംവിധാനത്തിലൂടെ പഠനത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്ന വിവരങ്ങൾ അധ്യാപകർ മാതാപിതാക്കളുമായി ഫോണിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാനിടയുണ്ടെന്ന് പ്രിൻസ് പറയുന്നു.
അതേപോലെ ടീച്ചേഴ്സ് ഇടയ്ക്ക് വീട്ടിൽ വിളിക്കാറുണ്ട്, നമ്മളെ വിളിച്ച് ചോദിക്കും എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മളോടും ചോദിക്കാറുണ്ട്. അപ്പം ഇത് എങ്ങനെ അവർക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവര് വിളിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യത്തിലും അവര് മാക്സിമം ഇത് എന്താ പറയുന്നത് കുട്ടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
വരും ദിവസങ്ങളിൽ റിമോട്ട് സ്കൂളിംഗ് സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയെന്ന് ജൂലി പറയുന്നു.
പ്രൈമറി സ്കൂളിന്റെ കാര്യം വരുമ്പോൾ അത് ആ യൂഷ്വലി ടീച്ചേഴ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് അവര് ആ ക്ലാസ്സുകളുടെ സമയത്ത് അവർ ഓൺലൈൻ ആയിട്ട് അവർ അവൈലബിൾ ആയിരിക്കണം. ഇൻ കേസ് നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ എന്നുള്ള രീതിയിൽ പ്രൈമറി സ്കൂൾസിന്റെ കാര്യത്തിൽ അത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയണം. അത് എങ്ങനെയാന്നുള്ളത് അവർക്ക് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഉത്തരം അവർ തരണം. കാരണം ഇമെയിലാണെങ്കിലും അവർ ആക്സസിബിൾ ആയിരിക്കണം. പ്രൈമറി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ 20 to 26 സ്റ്റുഡൻസ് ആയിരിക്കും അവർക്ക് ഒരു ഒരു സമയത്ത് അവരുടെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അവർ ആ കുട്ടികളെ അവരുടെ അടുത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളെയും ആൻസർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് എൻ്റെ അറിവിപ്പോ. അത് ചെയ്തു തുടങ്ങാത്തത് കൊണ്ട് അത് എങ്ങനെ വരും എന്നറിയില്ല. പക്ഷേ പേരൻസിന്റെ ഒരു പ്രസൻസ് അവിടെ നല്ലതാണ്. കാരണം കൊച്ചുകുട്ടികളാകുമ്പോൾ അവരെ ആ ഓൺ ടാസ്കിൽ പിടിച്ചിരുത്തുക എന്ന് പറയാന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒറ്റയ്ക്കാവുമ്പോൾ വീട്ടിലാണ് എന്നുള്ളതുകൊണ്ടും അവർക്ക് അവരുടെ ശ്രദ്ധ മാറിപ്പോകാം എന്നുള്ളതുകൊണ്ടും അവരെ ആ സ്കൂളിന്റെ ടൈമിൽ അവരെ പിടിച്ചിരുത്തിയാൽ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ആ വർക്ക് അങ്ങ് ചെയ്ത് തീർത്ത് നോർമൽ സ്കൂൾ ഡേ പോലെ തന്നെ അങ്ങ് പൊക്കോളൂ. അത്
എന്തായാലും പുതിയ രീതികൾ കുട്ടികൾ മാത്രമല്ല അധ്യാപകരും മാതാപിതാക്കളും പഠിച്ചു വരികയാണ്. ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.